പ്രതീക്ഷ പലപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ സമയക്രമത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് മിസ് ആവുകയും പൈസ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എയർലൈൻസ് തന്നെ ഈ സമയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ, അതായത് ഷെഡ്യൂൾഡ് ടൈമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ, ട്രാവലർ എങ്ങനെയാണ് ഇത് അറിയുക? ട്രാവൽ ഏജന്റ് ആണോ ഇവരെ അറിയിക്കുന്നത് അതോ എയർലൈൻസ് അറിയിക്കും?
ഇപ്പൊ ട്രാവൽ ഏജന്റ് വഴി എടുത്തിരിക്കുന്ന ടിക്കറ്റുകൾ യാത്രയ്ക്ക് എന്തെങ്കിലും സമയങ്ങൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവരെ അറിയിക്കാനായിട്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പല എയർലൈൻസുകളും ഇപ്പൊ നേരിട്ട് കസ്റ്റമർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ആ ഓപ്ഷനിലൂടെ കസ്റ്റമറെ ഇമെയിലാണ് അവർ ഉപയോഗിക്കുള്ളൂ, വേറെ ഫോൺ വിളിച്ച് അവരെ അറിയിക്കില്ല, ഇമെയിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കും എയർലൈൻസ് അവർ നേരിട്ട്.
ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ പലതരത്തിൽ ടിക്കറ്റിന്റെ ഒരു സമയക്രമത്തിലുള്ള മാറ്റം കൊണ്ടും ഒക്കെ ഫ്ലൈറ്റ് മിസ് ആവുന്നവരും എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടി വരാറുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവർക്ക് എവിടെയെങ്കിലും കംപ്ലൈന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്?
കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഇപ്പൊ അവർക്ക് ഉള്ളത് അത് ഈ ഇപ്പോ എയർലൈൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള തെറ്റാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ ആദ്യം എയർലൈൻസിന്റെ കംപ്ലൈന്റ് അതോറിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്യാം. അതല്ല എങ്കിൽ നിലവിൽ പിന്നിവിടെ ഈ രാജ്യത്ത് അവരുടെ നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സിൽ കംപ്ലൈന്റ് ചെയ്യാം. ആദ്യം ഏത് എയർലൈൻസ് ആണോ ആ എയർലൈൻസിന്റെ കംപ്ലൈന്റ് അവരെ രജിസ്റ്റർ ചെയ്തിട്ട് അവരോട് പറയാൻ എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾ തരുന്നില്ല എങ്കിൽ ഞാൻ ഫർദർ ആക്ഷനുമായിട്ട് ഇവിടുത്തെ കൺസ്യൂമർ അഫയേഴ്സിലേക്ക് പോകും എന്ന് പറയാം. അപ്പൊ അവിടുത്തെ അതോറിറ്റി അവരുടെ തെറ്റാണെങ്കിൽ അവരത് തിരുത്തി തരും.
ഓക്കെ, ട്രാവൽ ഏജന്റ് ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണെങ്കിൽ പോലും അത് കൺസ്യൂമർ അഫയേഴ്സിൽ തന്നെയാണോ കംപ്ലൈന്റ് ചെയ്യേണ്ടത്?
അതെ, തീർച്ചയായിട്ടും കൺസ്യൂമർ അഫയേഴ്സിൽ അതിന് കംപ്ലൈന്റ് ചെയ്യാനായിട്ടുള്ള അധികാരം യാത്രക്കാർക്കുണ്ട്.
ഓക്കെ ഓക്കെ, ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അസിസ്റ്റൻസ് ബുക്ക് ചെയ്യാറുണ്ട്, റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്, അസിസ്റ്റൻസിന് റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് നമ്മൾ പ്രായമായ മാതാപിതാക്കൾ നാട്ടിലേക്ക് പോകുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒക്കെ നമ്മൾ അസിസ്റ്റൻസിന് വീൽ ചെയർ അസിസ്റ്റൻസും അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുന്നവർ ബാസിനറ്റിനായും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും ഇത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ ഇത്?
സൽവി, ഇതിനകത്ത് യാത്രക്കാർ ചില കാര്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു അവര് അജ്ഞരാണ്. അതായത് പലതും എയർലൈൻസിന്റെ ചില സർവീസുകൾ, ഉദാഹരണത്തിന് 2 വയസ്സ് താഴെയുള്ള ഇൻഫന്റുമായി അതായത് കുഞ്ഞുകുട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബാസിനറ്റ് സീറ്റ് അത് അവരുടെ ഒരു അവകാശമാണ് എന്നാണ് പലതും ധരിച്ചിരിക്കുന്നത്. അത് തെറ്റാണത്. അത് ബാസിനറ്റ് സീറ്റ് ആസ് പെർ അവൈലബിലിറ്റി, അതായത് എയർലൈൻസിന്റെ കയ്യിൽ യാത്ര ചെയ്യപ്പെടുന്ന ദിവസം ബാസിനറ്റ് സീറ്റ് ലഭ്യമാണെങ്കിൽ മാത്രം, അതായത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് മെൽബണിൽ നിന്ന് സിംഗപ്പൂർക്ക് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിൽ 20 അല്ലെങ്കിൽ 10 ബാസിനറ്റാണ് ഉള്ളതെങ്കിൽ അന്നത്തെ ദിവസം ഇവര് യാത്ര ചെയ്യുന്നതിന് ഓരോരുത്തരും ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന പല ദിവസങ്ങളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസംബർ 1 യാത്ര ചെയ്യുന്ന യാത്രക്കാര് ചിലവര് നവംബറിൽ പർച്ചേസ് ചെയ്യും, ചിലവര് ഓഗസ്റ്റിൽ പർച്ചേസ് ചെയ്യും, ചിലവര് ജൂണിൽ പർച്ചേസ് ചെയ്യും, ചിലവര് ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരിയിൽ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യം പർച്ചേസ് ചെയ്യുന്നത് ആരാണോ ടിക്കറ്റ് ജനുവരിയിൽ പർച്ചേസ് ചെയ്യുന്ന ആളാണ് ആദ്യം ബാസിനറ്റ് കൺഫർമേഷൻ കിട്ടുക, ഫെബ്രുവരിക്കാരന് 2 ബാസിനറ്റ്, അങ്ങനെ 10 ബാസിനറ്റും തീർന്നിട്ട് അവസാനം നവംബറിൽ യാത്ര ചെയ്യുന്ന ആള് അയാള് യാത്ര ചെയ്യാൻ ചെല്ലുമ്പോൾ ബാസിനറ്റ് ഒരു പക്ഷെ സിസ്റ്റത്തിൽ തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ തീർന്നു പോയിട്ടുള്ള അവസ്ഥയിൽ ബാസിനറ്റ് ലഭ്യമായിരിക്കില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ബാസിനറ്റ് എന്ന് പറയുന്നത് ഒരു യാത്രക്കാരന്റെയോ യാത്രക്കാരുടെയോ അവകാശമല്ല, മറിച്ച് എയർലൈൻസിന്റെ സിസ്റ്റത്തിൽ ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന അവരുടെ അവൈലബിലിറ്റിക്ക് വിധേയമാണ്. ഇതേ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് മീറ്റ് ആൻഡ് അസിസ്റ്റന്റ് കാര്യത്തിലും വീൽചെയർ കാര്യത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഒത്തിരി പാസഞ്ചേഴ്സ് ഒരേ സമയം വീൽചെയറിന് വന്നാൽ ആ എയർലൈൻസുകാർക്ക് അത് ആ കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. വീൽചെയർ പാസഞ്ചേഴ്സിന്റെ കാര്യത്തിൽ കൺഫേംഡ് ആയിട്ടുള്ള വീൽചെയർ പാസഞ്ചേഴ്സ് തീർച്ചയായിട്ടും അവർ സർവീസ് കൊടുക്കും, അത് അതിന് സമയക്രമം ഉണ്ടാക്കി അവരത് കൊടുത്തിരിക്കും. ചില കാര്യങ്ങളിൽ വീൽചെയർ അവർ ഡിലേ ചെയ്യും, കാരണം ഒരു യാത്രക്കാരനെ കാണുമ്പോൾ തന്നെ ആ പാസഞ്ചർ വീൽചെയർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യത്തിനല്ല അനാവശ്യത്തിനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് അത് ഡിലേ ചെയ്യാനുള്ള അധികാരമുണ്ട്.
ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പോ ഫുഡിന്റെ കാര്യത്തിലും ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോ ഒരു വെജിറ്റേറിയൻ മീല് റിക്വസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഹിന്ദു മീൽ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ നമ്മൾ എയർലൈൻസിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫുഡ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, അതുപോലെ ചൈൽഡ് മീൽ റിക്വസ്റ്റ് ചെയ്യുന്ന ചൈൽഡ് മീൽ ചിലപ്പോൾ കിട്ടാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എയർലൈൻസിന് കംപ്ലൈന്റ് ചെയ്യാനോ വല്ല ഓപ്ഷൻ ഉണ്ടോ?
തീർച്ചയായിട്ടും ഇത് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്, ചൈൽഡ് മീല്, ഹിന്ദു നോൺ വെജിറ്റേറിയൻ മീല്, ഡയബറ്റിക് മീല്, വെജിറ്റേറിയനിൽ തന്നെ ജെയിൻ മീല്, ഹിന്ദു വെജിറ്റേറിയൻ മീല്, മുസ്ലിം മീല്, ഇതെല്ലാം ഒരു കമാൻഡ് ഇട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ആ കമാൻഡ് ഇടുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കൺഫർമേഷൻ വരും. ഒറ്റ കാര്യമുള്ളൂ, മിനിമം 48 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 24 മണിക്കൂർ മുമ്പ് ഈ ബുക്കിംഗ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സർവീസുകൾ അപ്പൊ തന്നെ കൺഫർമേഷൻ വരും. ഈ കൺഫർമേഷൻ വന്നാൽ നമ്മുടെ ഈ ടിക്കറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ആ ഈ ടിക്കറ്റിനകത്ത് അതിന്റെ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് പോകാം. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അത് ഡിലേ ചെയ്താൽ എയർലൈൻസിനോട് ചോദിക്കാം, ഇത് ഞങ്ങൾക്ക് കൺഫേംഡ് ആയിരുന്നു, എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് പരാതിപ്പെടണമെങ്കിൽ എവിടെ വേണമെങ്കിലും പരാതിപ്പെടാം.
ഓക്കെ, പലപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയായിരിക്കാം ടിക്കറ്റ് എടുക്കുന്നത്. നേരിട്ട് അറിയാവുന്ന ഏജന്റുമാരിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. അല്ലാതെ ഇപ്പൊ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും അഡ്വർടൈസ്മെന്റ് കണ്ട് ഒരു ട്രാവൽ ഏജന്റിനെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഈ ട്രാവൽ ഏജന്റ് അംഗീകൃത ഒരു ട്രാവൽ ഏജന്റ് ആണോ എന്ന്?
നോക്കൂ സാർ, ഇപ്പൊ ഞാൻ 8 കൊല്ലം മുമ്പ് ഇവിടെ ട്രാവൽ ഏജൻസി തുടങ്ങുമ്പോൾ അന്ന് ഞങ്ങൾക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു. $10,000 ബോണ്ട് ഉണ്ടായിരുന്നു, $2,500 ഇൻഷുറൻസ് കവറേജ് വർഷം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇത് ശരിക്കും ഞങ്ങൾ വഴി ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വരുത്തിയിരുന്ന ചില നിയമങ്ങളായിരുന്നു അതെല്ലാം. അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ വളരെ സുരക്ഷിത ബോധത്തോടുകൂടി തന്നെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് അവരെ ആ മാനദണ്ഡങ്ങളൊക്കെ എടുത്തു മാറ്റി, 3-4 കൊല്ലം മുമ്പ് അത് എല്ലാം എടുത്തു മാറ്റി. അത് മാറ്റിയപ്പോൾ ഇത് ഓപ്പണായി, ആർക്ക് വേണമെങ്കിലും ട്രാവൽ ഏജൻസി തുടങ്ങാൻ തന്നെ. പക്ഷേ അപ്പൊ അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജന്റ് ആണോ എന്നുള്ളത് സ്വയം അനുഭവിച്ചിട്ടാണ് ഓരോ യാത്രക്കാരനും അത് കണ്ടെത്താൻ പറ്റുള്ളൂ. മറുഭാഗത്ത് ഒത്തിരി ഫ്രോഡ്ഗിരി നടക്കുന്നുണ്ട്. ഇപ്പോ ഇപ്പൊ ആർക്കും കടന്നു വരാം ഈ ട്രാവൽ ഏജൻസിയിലേക്ക്. അപ്പോ ഇപ്പൊ ഡിസംബറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ അവര് 1,100 ഇപ്പൊ ടിക്കറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 1,200 കൊടുക്കുന്നു. ഇനി മുന്നോട്ടേക്ക് പോകും തോറും അത് 1,300 ആവും, 1,400 ആവും, 1,500 ആവും, അങ്ങനെ മുന്നോട്ടേക്ക് പോകും തോറും കയറി കയറി പോകും. അപ്പോ ഈ ടിക്കറ്റിന്റെ പ്രൈസ് ഇങ്ങനെ കൂടുന്ന ആ സമയത്ത് ഒരു മെയ് മാസമൊക്കെ ആളുകൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നിരിക്കട്ടെ, ഡിസംബറിലേക്കുള്ള യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ അന്ന് ഒരു 1,500 ആണ് ഇപ്പൊ കിടക്കുന്നതെങ്കിൽ $1,500 കൊടുത്ത് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യുകയാണ്. ഇവർ ചിലപ്പോൾ $1,200 കച്ചവടം തുടങ്ങും. അപ്പൊ എല്ലാവരും ഈ ട്രാവലിന്റെ അടുത്തേക്ക് വരും ടിക്കറ്റ് മേടിക്കാൻ. ഈ $1,200 ഒരു 1,000 ടിക്കറ്റ് വിറ്റതിന് ശേഷം ഈ ട്രാവൽ ഏജന്റ് അത് ക്യാൻസൽ ചെയ്യും. അത് ക്യാൻസൽ ചെയ്യുന്നത് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞോ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഈ ക്യാൻസൽ ചെയ്ത വിവരം ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ അത് അറിയുന്നുണ്ടാവില്ല. അവർ അറിഞ്ഞു വരുമ്പോഴേക്കും ചിലപ്പോൾ യാത്ര ചെയ്യുന്നതിന് 1 ആഴ്ച മുമ്പോ ചിലപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും അറിയുന്നത് ഞങ്ങൾ അന്ന് കാശ് കൊടുത്ത് കൊടുത്ത് മേടിച്ച ടിക്കറ്റ് ഇപ്പോൾ യാത്ര ചെയ്യാൻ യോഗ്യത അല്ല, അല്ലെ യോഗ്യമല്ല എന്നുള്ളത്. അപ്പോഴേക്കും ഈ ട്രാവലിന്റെ ഒരു പക്ഷേ അയാളുടെ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്ത് പോയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം മെൽദൂരിലുള്ള 20 മലയാളി കുടുംബങ്ങൾക്ക് ഈ ദുരവസ്ഥയുണ്ടായി. അതിക്ക് മുമ്പ് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഒരു 10, 80, 100 മലയാളി കുടുംബങ്ങൾക്ക് ഒരു ട്രാവൽ ഏജൻസി കമ്പനി അവർ ഇതേപോലെ ആൾക്കാരെ നിന്ന് പൈസ മേടിച്ച് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ആ പൈസയുമായിട്ട് അവർ മുങ്ങി. ഇതിനേക്കാളും കൂടുതൽ ഭീകരമാണ് ഇപ്പോൾ ഓൺലൈനിൽ സംഭവിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് അറ്റാസ്, ഓസ്ട്രേലിയൻ ട്രാവൽ ഏജൻസ് അസോസിയേഷൻ, അറ്റാസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓസ്ട്രേലിയൻ ട്രാവൽ ഏജന്റുമാരുടെ ഒരു സംഘടനയാണ് അത്. അവരുടെ ആഫ്ത എന്ന് പറഞ്ഞിട്ട് അക്രഡിറ്റേഷൻ എടുക്കുന്ന ട്രാവൽ ഏജന്റുമാർ അവർ ഒരു 95% പേരും അത് റിലയബിൾ ആണ്. അപ്പോൾ അറ്റാസ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ഏജന്റുമാരിൽ നിന്നും ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ സംരക്ഷണം ലഭിക്കും. ഇതുപോലെ ടിക്കറ്റ് നമ്മൾ ഇത്ര നേരത്തെ ഇപ്പോൾ ഡിസംബറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ഈ പറഞ്ഞോണം ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ അവർ ടിക്കറ്റ് എടുക്കുന്നതാണ്. മാർച്ചിലോ ഏപ്രിലോ മെയ്യിലോ എന്തെങ്കിലും സംഭവിക്കുകയോ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറ്റാസിൽ നമുക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയുടെ ഒതന്റിസിറ്റി എങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് അവരെ വിളിച്ചോ, അല്ലെങ്കിൽ ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും തട്ടിപ്പ് നടന്നതായിട്ട് തോന്നിയാൽ അറ്റാസിൽ പരാതിപ്പെട്ടാൽ അറ്റാസ് ഈ യാത്രക്കാരന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നതാണ്. ATAS എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് വരും.
എന്തായാലും ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി പ്രതീക്ഷമാക്കി.
താങ്ക് യു സാലി.